നമസ്കാരം, ഞാൻ സിന്ധു പുനൂസ്. മലയാളം എഫ് എം എന്ന നമ്മുടെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ വിശ്വാസ് ഫുഡ്സ് ഓക്ലൻഡ്, ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട് മൗണ്ട് വില്ലിംഗ്ടൺ.
നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകൾ ഏറെ, സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്.
ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ട്, തനതായ സൗത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ പറുദീസ. ഈ ക്രിസ്മസും ന്യൂഇയറും ആഘോഷിക്കാം ഹോംലാൻഡ് ഇന്ത്യൻ മാർട്ടിനൊപ്പം. 295 പെൻറോസ് റോഡ്, മൗണ്ട് വില്ലിംഗ്ടൺ.
ഇന്ന് മലയാളം എഫ് എമ്മിൽ രണ്ട് പരിപാടികൾ. ആദ്യം സംഗീതമേ ജീവിതം. ഇതിൽ ജീവിതഗന്ധിയായ സിനിമകളെക്കുറിച്ചും നടീനടന്മാരെക്കുറിച്ചും നാടകങ്ങൾ, കവിതകൾ, കഥകൾ എന്നിവയെക്കുറിച്ചെല്ലാം കേൾക്കാം. അവതരണം ജോർജ് ചീരൻ. തുടർന്ന് കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിപ്പാട് മലയാളം എഫ് എമ്മിന് വേണ്ടി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന അടുത്ത ആഴ്ചയിലെ വാരഫലം. മലയാളം എഫ് എമ്മിൽ പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ പരിപാടികളും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്കിഷ്ടപ്പെട്ട പരിപാടികൾ മുടങ്ങാതെ ആസ്വദിക്കുവാൻ മലയാളം എഫ് എം എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ സംഗീതമേ ജീവിതം എന്ന പരിപാടി കേൾക്കാം.
ജയൻ സിനിമയിൽ വീണ്ടും പ്രത്യക്ഷപ്പെടും. മലയാളത്തിൽ നിരവധി കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ നടൻ ജയൻ വീണ്ടും വെള്ളിത്തെറിയിൽ പ്രത്യക്ഷപ്പെടുന്നു. സംവിധായകൻ വിജീഷ് മണിയുടെ അവതാരം എന്ന സിനിമയിലാണ് ജയൻ്റെ ആനിമേറ്റഡ് രൂപം അഭിനയിക്കുന്നത്. മലയാളത്തിലും ഹിന്ദിയിലുമായി നിരവധി ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിട്ടുള്ള സലിൽ ചൗധരിയുടെ മകൻ സഞ്ജയ് ചൗധരിയും മലയാളത്തിലെ പ്രശസ്ത ഗാനരചയിതാവ് വയലാർ ശരത് ചന്ദ്രവർമ്മയും ഈ ചിത്രത്തിൽ ഒന്നിക്കുന്നു. ഇത് 2011 ജനുവരി 18 ഹിന്ദു പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്. ഈ ചിത്രത്തെക്കുറിച്ച് പിന്നെ വലിയ അറിവൊന്നുമില്ല. ഇതിൻ്റെ സംവിധായകനാണെന്ന് സൂചിപ്പിച്ച വിജേഷ്മണി പിന്നീട് മോഹൻലാലിനെ വെച്ച് ഭഗവാൻ എന്നൊരു ചിത്രം നിർമ്മിച്ച വ്യക്തിയാണ്. ഒരേ ദിവസം 19 മണിക്കൂറിനുള്ളിൽ വിജേഷ്മണി ഈ ചിത്രം നിർമ്മിച്ച് റെക്കോർഡ് സ്ഥാപിച്ചത്. വീട് വാങ്ങി 43 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത്തരം വാർത്തകൾ ഇന്നും വരുന്നതിൽ ഒരു അത്ഭുതവുമില്ല. കാരണം ആദ്യ സിനിമ ഇറങ്ങിയ 1974 മുതൽ അദ്ദേഹം കൊല്ലപ്പെട്ട 1980 വരെയുള്ള കേവലം 6 വർഷങ്ങൾ കൊണ്ടാണ് 120-ൽ പരം ചിത്രങ്ങളിൽ ജയൻ അഭിനയിച്ചത്. 1979 പുറത്തിറങ്ങിയ ശരപഞ്ചരമാണ് അതിൽ ജയനെ വഴിത്തിരിവായത് എന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ വെറും 2 വർഷം കൊണ്ടാണ് ജയൻ എന്ന സൂപ്പർ താരം ഉണ്ടാകുന്നത്. ഈ 2 വർഷങ്ങളിൽ പുറത്തിറങ്ങിയ ചിത്രങ്ങളാണ് ഇന്നും പ്രശസ്തനാക്കുന്നത്. വേറെ ആരുണ്ട് ഇതുപോലെ മലയാളത്തിൽ വെറും 2 വർഷം കൊണ്ട് അഭിനയിച്ച ചിത്രങ്ങൾ കാരണം 43 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ഓർമ്മിക്കപ്പെടുന്നത്, ഇന്നും സംസാരിക്കപ്പെടുന്നത്, ഇന്നും ആ ചിത്രങ്ങൾ പുതുമയോടെ കാണുന്നത്, കാണികൾ സ്നേഹിക്കുന്നത്, ഇന്നും സൂപ്പർ സ്റ്റാറായി കൊണ്ടു നടക്കുന്നത്, അത് ഒരേ ഒരു ജയൻ മാത്രം. മലയാളത്തിൽ മാത്രമല്ല ജയൻ അഭിനയിച്ചത് എന്ന് ചിലർക്കെങ്കിലും ഒരു പുതിയ വിവരമായിരിക്കും. 1979 പൂട്ടാത്ത പൂട്ടുകൾ എന്ന ഒരു ജയൻ ചിത്രം ഇറങ്ങിയിട്ടുണ്ട്. ജയൻ അതിൽ മുഴുനീള റോളിൽ തന്നെയാണ് അഭിനയിച്ചത്. ഉപ്പുലി എന്ന ഒരു കഥാപാത്രമാണ് ജയൻ്റെ. അന്നത്തെ പ്രശസ്ത സംവിധായകരിൽപ്പെട്ട ഒരാളായിരുന്ന മഹേന്ദ്രനാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ജയൻ അതിൽ ഒരു കുടുംബനാഥൻ്റെ വേഷമാണ് അഭിനയിച്ചിരിക്കുന്നത്. രജനീകാന്തിനെ വെച്ച് നിരവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്ത മഹേന്ദ്രൻ ജയനെ വെച്ച് ചെയ്ത ആദ്യത്തെ ചിത്രമായിരുന്നു പൂട്ടാത്ത പൂട്ടുകൾ. രജനീകാന്തിനെ വെച്ച് ഉതിരിപ്പൂക്കൾ, മുള്ളുമലരും, ജോണി, നെഞ്ചത്തെ കള്ളാതെ എന്നീ ചിത്രങ്ങൾ മഹേന്ദ്രൻ തന്നെയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ മലയാളത്തിലും തമിഴിലുമായി ജയൻ വെന്നിക്കൊടി പാറിക്കുമ്പോഴാണ് 1980 നവംബറിൽ ജയൻ കൊല്ലപ്പെടുന്നത്. ജയൻ കൊല്ലപ്പെടുമ്പോൾ ഏകദേശം 40-ൽ പരം സിനിമകളാണ് അദ്ദേഹത്തിന് അഭിനയിക്കാനായി ഉണ്ടായിരുന്നത്. മരണശേഷം കോളിളക്കം ഉൾപ്പെടെ നിരവധി ചിത്രങ്ങൾ ജയന്റെ അവസാന ചിത്രമെന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയിരുന്നു. ഈ ചിത്രങ്ങളിലെല്ലാം അന്നത്തെ മിമിക്രി താരവും പിന്നീട് സംവിധായകനുമായ ആലപ്പി അഷ്റഫായിരുന്നു ജയന്റെ ശബ്ദം ഡബ് ചെയ്തിരുന്നത് എന്നാണ് അറിയുന്നത്. ജയന്റെ മരണത്തിന് ശേഷം ഉടൻ പുറത്തിറങ്ങിയ ഒരു ചിത്രം ജോഷിയുടെ മൂർഖനായിരുന്നു. ജയൻ കൊല്ലപ്പെടുന്നത് നവംബർ 16 മൂർഖൻ എന്ന സിനിമ പുറത്തിറങ്ങിയത് നവംബർ 21 അതുകൊണ്ട് തന്നെ ജോഷിയുടെ മൂർഖൻ ഒരു പണം വാരി ചിത്രമായെന്ന് പറയേണ്ടതില്ലല്ലോ. പിന്നീട് വന്ന സിനിമയാണ് മനുഷ്യമൃഗം. ഇതേ പേരിൽ ഒരു പുതിയ മലയാള ചിത്രവും ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം. പൃഥ്വിരാജ് അഭിനയിച്ച മനുഷ്യമൃഗം. 1980 ഡിസംബറിൽ പുറത്തിറങ്ങിയ മനുഷ്യമൃഗം എന്ന ചിത്രത്തിൽ ജയൻ 2 വേഷത്തിൽ അഭിനയിച്ചു. ചെറുപ്പത്തിൽ വേർപിരിഞ്ഞുപോയ ബാബു ഗോപി എന്ന 2 ഇരട്ട സഹോദരങ്ങളുടെ കഥയാണ് മനുഷ്യമൃഗത്തിൽ പറയുന്നത്. ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ബേബി, നിർമ്മിച്ചിരിക്കുന്നത് എവർഷൈൻ പ്രൊഡക്ഷൻസ്. ഈ സിനിമയിൽ കെ ജെ യേശുദാസ് പാടിയ ഒരു മനോഹരമായ ഹിറ്റ് ഗാനമുണ്ട്, കസ്തൂരി മാൻമിഴി മലർശരമേതു കൽഹാരഹാരങ്ങൾ പൂമഴ പെയ്തു എന്ന ഗാനം. നമ്മളെല്ലാം കേട്ടിരിക്കും പലപ്പോഴും ഈ ഗാനം, പല വേദികളിൽ പലരും പാടിയതായി. ഈ ഗാനം ജയന്റെ പ്രശസ്തമായ ഗാനങ്ങളിലൊന്നാണ്. കെ ജെ ജോയ് എന്ന അന്നത്തെ പ്രശസ്ത സംഗീത സംവിധായകനാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇതിലെ വരികൾ എഴുതിയിരിക്കുന്നത് പാപ്പനങ്കോട് ലക്ഷ്മണൻ. ഈ ഗാനമാകട്ടെ ഇന്നത്തെ ജയൻ സ്മരണയിൽ ആദ്യ ഗാനം. അന്നത്തെ സൂപ്പർ സ്റ്റാർ പ്രേംനസീറിനോടൊപ്പവും ജയൻ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ആദ്യമെല്ലാം സഹനടനായി അഭിനയിച്ച ജയൻ പിന്നീട് പ്രധാന റോളുകളിൽ തന്നെ അഭിനയിക്കാൻ തുടങ്ങി. ചില ചിത്രങ്ങളിലെല്ലാം നാസീറിനേക്കാളും മികച്ച വേഷങ്ങളായിരുന്നു ജയൻ കൈകാര്യം ചെയ്യുന്നതെന്ന് അതിശയോക്തിയില്ലാതെ തന്നെ പറയാൻ സാധിക്കും. ജയൻ്റെ ചന്ദ്രഹാസം, പ്രഭു, മാമാങ്കം, തടവറ, ലവ് ഇൻ സിംഗപ്പൂർ എന്നീ സിനിമകളിലെല്ലാം ഒരു പക്ഷേ ഒരല്പം മുൻതൂക്കം ജയന് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലൊരു ചിത്രമാണ് ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത നായാട്ട്. ഇതിൽ ജയൻ അഭിനയിക്കുന്നത് ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ വേഷത്തിലും നാസീറിൻ്റെ വേഷം ഒരു വില്ലൻ ചായ കലർന്ന ഒരു റൗഡിയുടെ വേഷവുമായിരുന്നു. ഒരു ചൂതാട്ട കേന്ദ്രത്തിൻ്റെ ഉടമസ്ഥനായാണ് നസീർ ഇതിൽ അഭിനയിക്കുന്നത്. അന്ന് കുട്ടിയായിരുന്ന ഞാൻ ഈ സിനിമ കാണാൻ പോയപ്പോൾ ജയനും നസീറും ഇടികൂടി ആര് ജയിക്കുമെന്ന് ശ്വാസമടക്കി പിടിച്ച് നോക്കിയിരുന്നിട്ടുണ്ട്. പക്ഷേ സമർത്ഥനായ ശ്രീകുമാരൻ തമ്പി രണ്ടുപേരും ജയിക്കാത്ത രീതിയിൽ, രണ്ടുപേരും തുല്യ രീതിയിൽ ആ സംഘട്ടന രംഗം അവസാനിപ്പിക്കുന്നതായാണ് ആ സിനിമയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൽ ജയനും നസീറും തമ്മിൽ നടത്തുന്ന ചില തീപാറുന്ന സംഭാഷണ രംഗങ്ങളുണ്ട്. അത് സംഘട്ടന രംഗങ്ങൾ പോലെ തന്നെ വളരെ ശ്വാസമടക്കി പിടിച്ചാണ് ഞങ്ങളെല്ലാം അന്ന് കേട്ടുകൊണ്ടിരുന്നത്.
നിങ്ങളെപ്പോലെ ഒരു വലിയ മനുഷ്യൻ ഞങ്ങളെ അന്വേഷിച്ചതിൽ ഞമ്മക്ക് പെരുത്ത സന്തോഷമുണ്ട്. ഞമ്മളാണ് അബ്ദുള്ള. ഞമ്മളെ മുഴുവൻ പേര് അബ്ദുൽ ഖാദർ അബ്ദുള്ള എന്നാണ്. എന്നാൽ ഞമ്മളെല്ലാരും വിളിക്കുന്നത് അബ്ദുള്ള എന്നാണ്. നിങ്ങൾ പുത്തനായതുകൊണ്ട് ഞമ്മളെപ്പറ്റി കേട്ടിട്ടില്ല. ഞമ്മൾ ഈ ലൊക്കാലിറ്റിയിൽ ഒരു സുൽത്താനാണ്. ഏത്?
ഇത് പോലീസ് സ്റ്റേഷനാണ്, അല്ല നിന്റെ ബാപ്പയുടെ വീടല്ല. ഞാൻ ഇരിക്കാൻ പറയുന്നതിന് മര്യാദയായിട്ട് അവിടെ നിൽക്ക്.
ഇന്നേ വരെ അബ്ദുള്ളനോട് ഒരാളും ഇത്തരം വർത്തമാനം പറഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോ നിൽക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. നിങ്ങൾ ദേഹത്ത് കിടക്കുന്ന ഈ കുപ്പായത്തോട് ഞമ്മക്ക് ബഹുമാനമുണ്ട്. തൊപ്പിയും കാക്കി കുപ്പായമില്ലാതെ നിങ്ങൾ പുറത്തോട്ടൊന്ന് ഇറങ്ങി അപ്പോ വെറുതെ ഒച്ചവെക്കാണ്ടിരിക്കും, തൊണ്ട ബേജാറാവും. നിങ്ങളിപ്പോ എന്താ വേണ്ടത്? ഞമ്മൾ അറസ്റ്റ് ചെയ്യണോ? ഞമ്മക്ക് സമ്മതമാണ്.
ജോർജ്, ഇയാളെ പുറത്തുകൊണ്ടി വിടും.
ഞമ്മക്ക് പോകാനും വരാനും ആരെയും സഹായം വേണ്ട.
ഇക്കായ എന്തിനാ ഇൻസ്പെക്ടർ വിളിപ്പിച്ചത്?
പുതുതായി വന്നതല്ലേ, ഇത്തിരി പോകുന്ന ഒരു ശക്കൻ. ഓണ് ഞമ്മളെ പരിചയമില്ല. പരിചയമാവും.
ഇതാണോ സുൽത്താന്റെ സാമ്രാജ്യം? ഇപ്പോൾ എനിക്ക് ഡ്യൂട്ടി സമയമല്ല, തലയിൽ ഇൻസ്പെക്ടർ തൊപ്പിയില്ല, ദേഹത്ത് കാക്കി കുപ്പായവുമില്ല, സ്ഥലം പോലീസ് സ്റ്റേഷനുമല്ല. എന്തു പറയുന്നു?
ഇനി നമ്മൾ നിങ്ങളെ അടിക്കൂല. സിംഹക്കുട്ടികളെ അടിക്കാൻ ഞമ്മളെ കിട്ടൂല. നിങ്ങൾ വീടുള്ളവനാ, അതായത് ഞമ്മുടെ വർഗം. ഏത്? ഇനി നിങ്ങൾ ഇങ്ങോട്ട് അടിച്ചാലും ഞമ്മൾ തിരിച്ചടിക്കൂല. ആ കൈ ഇങ്ങോട്ട് തരേ.
ഇല്ല, പണം വെച്ചുള്ള ചീട്ടുകളെയും നിയമവിരുദ്ധമായ മറ്റെല്ലാ തൊഴിലുകളും നിർത്തിയാലേ ഞാൻ നിങ്ങളെ സ്പർശിക്കൂ. നാളെ വൈകുന്നതിന് മുൻപ് നിങ്ങൾ നടത്തുന്ന ആ ക്ലബ് പൂട്ടിയിരിക്കണം.
ഇന്നത്തെ ജോലി നാളത്തേക്ക് നീട്ടിവെക്കുന്ന പണി ഈ അബ്ദുള്ളനില്ല. ഞമ്മളെ ക്ലബ് ഇന്നേ പൂട്ടിയിരിക്കണം. ബഷീറെ, രണ്ട് സ്പെഷ്യൽറ്റി.
കുട്ടിയായിരുന്ന അന്ന് എനിക്ക് ജയന്റെ ഇത്തരം വേഷങ്ങളോടാണ് എപ്പോഴും താല്പര്യം. പോലീസ് വേഷങ്ങളോ അല്ലെങ്കിൽ ഒരു ഓഫീസ് ജോലി ചെയ്യുന്ന വേഷങ്ങളോ, വളരെ ഫോർമലായുള്ള വേഷങ്ങൾ ധരിക്കുന്ന ജയനോടായിരുന്നു അന്ന് എനിക്ക് താല്പര്യം. ജയൻ മരിക്കുന്നതിന് കൃത്യം ഒരു മാസം മുൻപ്, അതായത് ഒക്ടോബർ 16 റിലീസ് ചെയ്ത സിനിമയായിരുന്നു കരിമ്പന. ഈ സിനിമയിൽ ജയൻ ഒരു ചെത്ത് തൊഴിലാളിയുടെ വേഷമാണ് അഭിനയിച്ചിരുന്നത്. മുത്തൻ എന്നായിരുന്നു ആ കഥാപാത്രത്തിൻ്റെ പേര്. സീമയായിരുന്നു നായിക. ഐ വി ശശിയായിരുന്നു ഈ സിനിമ സംവിധാനം ചെയ്തത്. ഒരുപക്ഷേ ജയന്റെ മരണത്തിന് ശേഷമായിരിക്കും ഈ ചിത്രം അധികം ശ്രദ്ധിക്കപ്പെട്ടത്. ഏകദേശം 100 ദിവസങ്ങളോളം ഈ സിനിമ പ്രദർശിപ്പിച്ചുവെന്നാണ് ഞാൻ ഓർക്കുന്നത്. അതുകൊണ്ട് തന്നെ ജയന്റെ മരണശേഷം ഈ സിനിമ കാണുവാനുള്ള താല്പര്യം കാരണം കരിമ്പന ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള തിയേറ്ററിൽ പ്രദർശിപ്പിക്കാൻ വന്നപ്പോൾ ഈ സിനിമ കാണാനുള്ള അവസരം ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ജയൻ വളരെ മെയ്വഴക്കത്തോടുകൂടി പനയിൽ കയറുന്ന രംഗങ്ങളും അതുപോലെ തന്നെ സംഘട്ടന രംഗങ്ങളുമെല്ലാം വളരെ നന്നായി തന്നെ ഐ വി ശശി ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമയിൽ മനോഹരമായൊരു സംഘഗാനമുണ്ട്. യേശുദാസും സംഘവും പാടിയ കൊമ്പിൽ കിലുക്കും കെട്ടി പുള്ളിരിങ്ങിയ പന്തുരുട്ടി എന്ന ഗാനം. ഈ ഗാനം രചിച്ചിരിക്കുന്നത് ബിച്ചു തിരുമലയും സംഗീതം കൊടുത്തിരിക്കുന്നത് എ ടി ഉമ്മറുമായിരുന്നു. അന്നത്തെ ഐ വി ശശി ചിത്രങ്ങളിലെല്ലാം സാധാരണയായി സംഗീതം കൊടുക്കുന്നത് കെ ജെ ജോയിയോ അല്ലെങ്കിൽ ശ്യാമോ ഒക്കെ ആയിരിക്കും. എങ്കിലും ഈ സിനിമയിൽ എ ടി ഉമ്മറിൻ്റെ മനോഹരമായ സംഗീതമാണ് ഈ സംഘഗാനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഗാനമാകട്ടെ സംഗീതമേ ജീവിതത്തിൽ അടുത്തത്.
കൊമ്പിൽ കിലുക്കും കെട്ടി ഉള്ളരിഞ്ഞ പന്തുരുത്തി നാടം വെച്ച കുഞ്ഞിക്കുളം വരിച്ചോടിക്കുകളെ മടിക്കാതെ കണ്ണിൽ വിളക്കും വെച്ച് കന്നിപ്പൂവും പെണ്ണൊരുത്തി ദൂരെയൊരു കൂരയിൽ എന്നെയും തേടി തളർന്നങ്ങിരുപ്പാടേ
ജയന്റെ കഥകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ജയനെക്കുറിച്ചുള്ള ഓർമ്മകളും തീരുന്നില്ല. ജയന്റെ ചിത്രങ്ങളും നിലയ്ക്കുന്നില്ല. ഇനിയും അനവധി തലമുറകൾ ജയന്റെ ചിത്രങ്ങൾ കാണാനിരിക്കുന്നതേയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ശൈലികൾ ഇനിയും അനുകരിക്കപ്പെടും. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ അടുത്ത വർഷവും ഇതേ സമയം യൂട്യൂബിലും ടിവിയിലും മറ്റു മാധ്യമങ്ങളിലെല്ലാം പ്രത്യക്ഷപ്പെടും. ജയന്റെ മറ്റൊരു പ്രശസ്ത ഗാനത്തോടുകൂടി ഈ ജയൻ സ്പെഷ്യൽ അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. എൻ്റെ അടുത്ത സുഹൃത്തും മലയാളം എഫ് എമ്മിൻ്റെ സഹകാരിയുമായ ശംഭു ശ്രീകുമാറിൻ്റെ പിതാവ് ജയനു വേണ്ടി രണ്ട് സിനിമകളിൽ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഈ രണ്ട് സിനിമയിലെ ഗാനങ്ങളും വളരെ പ്രശസ്തമാണ്. യാദൃച്ഛികമാകാം, ഈ രണ്ട് സിനിമയിലും പ്രേം നസീറാണ് ജയൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്നത്. മറ്റൊരു സവിശേഷത, ഈ രണ്ട് ചിത്രങ്ങളും സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരേ സംവിധായകനാണ്, ലിസ ബേബി എന്ന് അറിയപ്പെടുന്ന ബേബി. രണ്ടു ഗാനങ്ങളുടെയും സംഗീത സംവിധായകനും ഒരാൾ തന്നെ, ശങ്കർ ഗണേശ്. അങ്ങനെ വളരെ സവിശേഷതയുള്ള പാട്ടുകളാണ് ഈ രണ്ടു ചിത്രത്തിലേതും. 1979 പുറത്തിറങ്ങിയ പ്രഭു എന്ന ചിത്രത്തിലെ ഗാനവും 1980 പുറത്തിറങ്ങിയ ലവ് ഇൻ സിംഗപ്പൂർ എന്ന ചിത്രത്തിലെ ഗാനവും അന്നത്തെ ഹിറ്റ് ചാർട്ടുകളിൽ ഇടം പിടിച്ചിരുന്ന ഗാനങ്ങളാണ്. ലവ് ഇൻ സിംഗപ്പൂരിലെ ചാം ചുച്ച ചൂം ചുച്ച എന്ന ഗാനവും പ്രഭു എന്ന ചിത്രത്തിലെ ഇന്നീ തീരം തേടും തെരുവയുടെ പാട്ടിൽ എന്നീ ഗാനങ്ങളെല്ലാം നമ്മുടെ ഓർമ്മയിലുണ്ടായിരിക്കും. നമുക്ക് പ്രഭു എന്ന ഈ ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് കെ ജെ യേശുദാസ്, സംഗീത സംവിധായകൻ ശങ്കർ ഗണേശ്, ഗാനരചന ഏറ്റുമാനൂർ ശ്രീകുമാർ. ഈ ഒരു ഗാനത്തോടുകൂടി ഇന്നത്തെ സംഗീതമേ ജീവിതം എന്ന പരിപാടി അവസാനിക്കുന്നു. വീണ്ടും അടുത്ത ശനിയാഴ്ച പുതിയ കഥകളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ജോർജ് ചീരൻ.
നിങ്ങൾ ഇതുവരെ മലയാളം എഫ് എമ്മിൽ കേട്ടത് സംഗീതമേ ജീവിതം, അവതരിപ്പിച്ചത് ജോർജ് ചീരൻ. ഇനി മലയാളം വാരഫലം, അവതരിപ്പിക്കുന്നത് കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിപ്പാട്.
നമസ്കാരം. മലയാളം 104.6 എഫ് എം ചാനലിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. നവംബർ 26-ാം തീയതി ഞായറാഴ്ച മുതൽ ഡിസംബർ 2-ാം തീയതി ശനിയാഴ്ച വരെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ, അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം മേടക്കൂർ മുതൽ പൂരോരട്ടാദിയുടെ ഒടുവലത്തെ പാദം ഉത്രട്ടാദി രേവതി എന്നീ നക്ഷത്രക്കാരുടെ ഈ ഒരാഴ്ചയിലെ ഫലങ്ങൾ. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങളിൽ, അതായത് മേടക്കൂർ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കാര്യനിർവഹണ ശക്തിയും ഉത്സാഹവും ഉന്മേഷവും വർദ്ധിക്കുന്നതിനാലും ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം തന്നെ വളരെ ഫലപ്രദമായിട്ട രീതിയിൽ അനുവർത്തിക്കാൻ സാധിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കുന്നത് വഴി ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിലും സ്വന്തം കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ചർച്ചകളും യാത്രകളെല്ലാം തന്നെ പുനരാരംഭിക്കാനൊരവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. കാർത്തികയുടെ ഒടുവിലത്തെ 3 പാദം രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കുടുംബത്തിലെ സ്വസ്ഥതയും സമാധാനവും ഉണ്ടായിത്തീരുമെങ്കിലും വ്യാപാര വിപണന വിതരണ മേഖലയിൽ സ്വല്പം മാന്ദ്യം അനുഭവപ്പെടുവാനിടയുള്ളതുകൊണ്ട് ആശങ്ക വർദ്ധിക്കും. എന്നാൽ ചിട്ടയോടുകൂടിയതായിട്ടുള്ള പ്രവർത്തന ശൈലിയും മേലധികാരികളുടെ നിർദ്ദേശങ്ങളും ഇതിനെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും. ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ അവലംബിക്കുന്നത് വഴി വളരെ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകും. കഫ നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനിട വരുമെങ്കിലും നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരുവാനിടയുണ്ട്. ജോലിയോടൊപ്പം ഉപരിപഠനത്തിന് ചേരുവാനൊരവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. മാതാപിതാക്കളുടെ നിർബന്ധത്താൽ ജന്മനാട്ടിൽ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ അവസരമുണ്ടായിത്തീരും. 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ആയിരിക്കാം ഈ ഒരു തുടക്കം കുറിക്കുവാനുള്ള സാധ്യതയുള്ളത്. മറ്റുള്ളവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും അതിലുപരി ആത്മാഭിമാനവും ഉണ്ടാകുവാൻ ഇടയുണ്ട്. മകയിരത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര പുണർത്തത്തിൻ്റെ ആദ്യത്തെ 3 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വാരത്തിൽ കലാകായിക മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഔദ്യോഗിക തലത്തിൽ സാമ്പത്തികമായിട്ടുള്ള ചുമതലകളിൽ നിന്നും പിന്മാറി ഭരണ സംവിധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ടുള്ള തീരുമാനം സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ദീർഘവീക്ഷണത്തോടുകൂടിയതായിട്ടുള്ള പദ്ധതികളായതുകൊണ്ട് സ്വല്പം പണച്ചെലവുണ്ടാകുമെങ്കിൽ പോലും ഭാവിയിലേക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാനിടയുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനാൽ ഏതൊരു മാർഗതടസ്സങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നു. സങ്കല്പങ്ങൾ യാഥാർത്ഥ്യമാകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് നേർന്ന് കിടപ്പുള്ള വഴിപാടുകളെല്ലാം ചെയ്തു തീർക്കുവാൻ അവസരം വന്നു ചേരും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ദാനധർമ്മങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സർവാത്മന സഹകരിക്കുവാനുള്ള സാധ്യത പോലും കാണുന്നുണ്ട്. ജന്മനാട്ടിൽ തുടങ്ങിയ വ്യാപാര വിപണന മേഖലകളിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. പുണർത്തത്തിൻ്റെ അവസാനത്തെ പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ വാരത്തിൽ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും അവസരം ഉണ്ടായിത്തീരും. 2024 ഒടുവിലോ 2025 ആദ്യത്തിലോ പൂർത്തീകരിക്കുന്ന പദ്ധതികളുടെ ഭാഗമായിട്ട് ധാരാളം യാത്ര വേണ്ടി വരുന്ന ഒരു വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകുവാൻ ഇടയുണ്ട്. പരമപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി സ്വീകരിക്കുകയും അവലംബിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടായിത്തീരും. മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായുള്ളൊരു ഉദ്യോഗവും അതിനനുസൃതമായിട്ടൊരു തസ്തികയും ലഭിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. ആശയവിനിമയങ്ങളിൽ സുവ്യക്തവും സുദൃഢവുമായ കർമ്മപദ്ധതികൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും അതിനുവേണ്ടി തുടക്കം കുറിക്കുവാനും സാധ്യതയുണ്ട്. ഉദ്യോഗത്തിനോടനുബന്ധമായിട്ട് ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെങ്കിൽ പോലും സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള സഹായവും വന്നു ചേരുവാൻ പോലും സാധ്യതയുണ്ട്. മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വാരത്തിൽ ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ സൗകര്യമുള്ള ഗ്രഹം വാങ്ങിക്കുവാനോ വാടകയ്ക്കെടുക്കുവാനോ സാധ്യതയുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലകളിൽ നിന്നും ആദായം വർദ്ധിക്കുന്നത് വഴി ജോലിയിലിരുന്നു കൊണ്ട് തന്നെ പുതിയ കൃഷി രീതികൾ അവലംബിക്കാനുള്ള സാധ്യത കാണുന്നു. മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ കഴിഞ്ഞ 6-7 മാസമായിട്ട് അവലംബിക്കുന്ന ആധുനിക പ്രചരണ രീതികൾ അവലംബിക്കുന്നത് വഴി ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുവാനും പുതിയ ഭരണ സംവിധാനം അവലംബിക്കുവാനും സാധ്യതയുണ്ട്. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. ആഗ്രഹസാഫല്യത്താൽ ആത്മനിർവൃതി കൈവരും. പരമപ്രധാനമായിട്ടുള്ള വിഷയങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി അവലംബിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരുവാനിടവരും. നിലവിലുള്ള രാജ്യത്തിൽ ജോലി സാധ്യതകൾ ഇനി കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റു വികസിത രാഷ്ട്രത്തിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനോ ഉപരിപഠനത്തിന് വേണ്ടി പരിശ്രമിക്കുവാനോ സാധ്യതയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഉത്രത്തിൻ്റെ ഒടുവിലത്തെ 3 പാദം അത്തം ചിത്രയുടെ ആദ്യത്തെ 2 പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വാരത്തിൽ സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കാനുള്ളൊരു മാനസികമായിട്ടുള്ളൊരവസ്ഥ വന്നു ചേരും. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് യോഗ പ്രാണായാമം എന്നിവ ശീലിക്കുവാൻ അതിൻ്റെ പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ള സാധ്യതയുണ്ട്. സ്വയംഭരണാധികാരം ലഭിക്കുന്നത് നല്ലതാണെങ്കിൽ പോലും ആത്മവിശ്വാസം സ്വല്പം കുറവുള്ളതുകൊണ്ട് ചില അധികാര പരിധികളെല്ലാം തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കുവാനുള്ള സാധ്യത കാണുന്നു. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ധാരാളം യാത്ര വേണ്ടി വരുന്നതിനാൽ ദേഹക്ഷീണം അനുഭവപ്പെടുവാൻ സാധ്യതയുണ്ട്. ഓണക്കാലത്തിനോടനുബന്ധമായി ജന്മനാട്ടിൽ പോകുവാൻ സാധിക്കാത്തവർക്ക് ഡിസംബർ മാസത്തിൽ അതിനുള്ള യാത്രയ്ക്ക് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ ഇടവരും. സുദീർഘമായിട്ടുള്ള ചർച്ചയിലൂടെ ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് യോഗം കാണുന്നുണ്ട്. അപരിചിതരുമായിട്ടുള്ള ആത്മബന്ധത്തിൽ സാമ്പത്തികമായിട്ടുള്ള മേഖലയിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും തീർത്തും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ചിത്രയുടെ ഒടുവിലത്തെ രണ്ട് പാദം, ചോതി വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വാരത്തിൽ വ്യത്യസ്തങ്ങളും വിവിധങ്ങളുമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനിടയുള്ളത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്ത് വളരെ വൈകിട്ട് മാത്രമേ മിക്ക ദിവസങ്ങളിലും ഗ്രഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. പൂർവികർ അനുവർത്തിച്ചു വരുന്ന ആചാരക്രമങ്ങളും ഭക്ഷണക്രമീകരണങ്ങളും ശീലമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രതിരോധ ശക്തി വർദ്ധിക്കും. ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ പുതിയ ഭരണ സംവിധാനം ദീർഘകാല സുരക്ഷയ്ക്ക് അനുയോജ്യമായതിനാൽ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും സാധ്യതയുണ്ട്. ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കും. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുവാനിടവരും. വിശാഖത്തിൻ്റെ അവസാനത്തെ പാദം അനിടന്തർക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വാരത്തിൽ പുതിയതായിട്ടുള്ള കരാറു ജോലികൾ ഒപ്പുവയ്ക്കുവാനിടവരുമെങ്കിൽ പോലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറവുള്ളതിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും. കുടുംബത്തിൽ സമാധാനത്തിന് യോഗമുണ്ട്. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. വിവര സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ഉന്നത തലത്തിലുള്ളവർക്ക് ഉദ്യോഗത്തിൽ സ്വല്പം മാന്ദ്യമുള്ളൊരവസ്ഥയോ നഷ്ടപ്പെടുവാനുള്ള സാധ്യത കാണുന്നു. കലാസാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അവസരങ്ങൾ വന്നു ചേരും. ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടുകൂടി ചേർത്ത് തീർക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വിശിഷ്ട വ്യക്തികളെ കാണുവാനും പരിചയപ്പെടുവാനുമുള്ളൊരവസരം മനസ്സമാധാനത്തിനും ആശ്വാസത്തിനും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. മൂലം പോരാടമുത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾക്ക് അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരും. അസുഖങ്ങളുണ്ടോ എന്ന അനാവശ്യമായിട്ടുള്ള തോന്നലുകളെല്ലാം ഒഴിവാക്കി അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി ഏറ്റെടുത്ത ദൗത്യങ്ങളെല്ലാം കൃത്യമാക്കി തീർക്കുവാൻ സാധിക്കും. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടൊരു ഉദ്യോഗത്തിന് സാധ്യത കാണുന്നു. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാനുള്ള സാധ്യതയുണ്ട്. പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങൾ ഒഴിവാക്കി പ്രകൃതി ജീവൻ ഔഷധ രീതികൾ അനുവർത്തിക്കുന്നതും വ്യായാമത്തിന് പ്രാധാന്യം നൽകുന്നതും ആശ്വാസത്തിനും സമാധാനത്തിനും വഴിയൊരുക്കുവാനും സാധ്യതയുണ്ട്. ഉത്രാടത്തിൻ്റെ ഒടുവിലത്തെ മൂന്ന് പാദം തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. ഏറ്റെടുത്ത ദൗത്യത്തിൽ പൂർണ്ണത കൈവരും. മക്കളുടെ പലവിധത്തിലുള്ള ആവശ്യങ്ങൾക്കുമായിട്ട് ഒന്നോ രണ്ടോ ദിവസം അവധിയെടുത്തും കൊണ്ട് യാത്രകൾ വേണ്ടി വരുവാനിടവരും. ജന്മനാട്ടിൽ കാർഷികമായിട്ട് അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ഈ മേഖല തുടരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും മാതാപിതാക്കൾക്ക് സാമ്പത്തികമായുള്ള സഹായം ചെയ്യുവാനും സാധ്യതയുണ്ട്. ഉപഭോക്താവിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ, വ്യവസായം നവീകരിക്കുവാനുള്ളൊരു പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ അവസരം ഉണ്ടായിത്തീരും. സങ്കീർണമായ ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനും ശാശ്വത പരിഹാരം നിർദ്ദേശിക്കുവാനും സാധിക്കുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരും. അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം, ചതയം പോരോരുട്ടാദിയുടെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഔദ്യോഗികമായിട്ടുള്ള മേഖലകളിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാനോ ഗവൺമെൻറ്റിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ഒരു ഉദ്യോഗത്തിനോ സാധ്യതയുണ്ട്. സ്വാർത്ഥ താല്പര്യം മറന്ന് പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യം മനസ്സിൽ കരുതിക്കൊണ്ട് പുതിയ ഭരണ സംവിധാനം അവലംബിക്കുവാനുള്ള സാധ്യത കാണുന്നു. ദുശ്ശീലങ്ങൾ ഉപേക്ഷിച്ച് വ്യായാമം ജീവിതചര്യയുടെ ഭാഗമാക്കി തീർക്കുന്നത് വഴിയും രോഗവിമുക്തി എന്നുള്ളതിലുപരി ദേഹത്തിന് പ്രതിരോധ ശക്തി വർദ്ധിക്കുവാൻ പോലും സാധ്യതയുണ്ട്. ഉപരിപഠനത്തിന് അനുസൃതമായുള്ളൊരു തസ്തിക വന്നു ചേരുന്നത് വഴി വളരെ സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പൂരൊരുട്ടാതിയുടെ ഒടുവലത്തെ പാദം മുത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വാരത്തിൽ വിവിധങ്ങളും വ്യത്യസ്തങ്ങളുമായിട്ടുള്ള കർമ്മപഥങ്ങളിൽ ഏർപ്പെടുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. വ്യാപാര വിപണന വിതരണ മേഖലയിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതുവഴി ജന്മനാട്ടിലെ ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുവാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുക്കുന്നതിനാൽ മേലധികാരികളിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ക്രിയാത്മകമായിട്ടുള്ള നടപടികളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാൽ എല്ലാ മേഖലകളിലും വളരെ സസൂക്ഷ്മം ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ കൃത്യതയോടുകൂടി ചെയ്തു തീർക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനും ഈ ഒരാഴ്ചയിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.
നിങ്ങൾ ഇതുവരെ മലയാളം എഫ് എമ്മിൽ കേട്ടത് അടുത്ത ആഴ്ചയിലെ മലയാളം വാരഫലം. മലയാളം എഫ് എമ്മിൻ്റെ ശ്രോതാക്കളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്കും കൺസൾട്ടേഷനും മലയാളം എഫ് എം സൗകര്യമൊരുക്കുന്നു. ഇതിനായി 0224023444 എന്ന വാട്സാപ്പ് നമ്പറിലോ producer@malayalamfm.co.nz എന്ന ഇമെയിലിലോ ബന്ധപ്പെടാവുന്നതാണ്. മലയാളം എഫ് എം എന്ന ഇന്നത്തെ സംപ്രേഷണം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത സംപ്രേഷണം നാളെ 26 ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:25 അറിഞ്ഞതും അറിയാത്തതുമെന്ന അഭിമുഖ പരമ്പരയോടുകൂടി ആരംഭിക്കും. ഇതിൽ ന്യൂസിലൻഡിലെ ആദ്യ മലയാളി വനിതാ പോലീസ് ഓഫീസർ അലീന അഭിലാഷുമായുള്ള അഭിമുഖത്തിൻ്റെ രണ്ടാം ഭാഗം കേൾക്കാം. ഈ രണ്ടാം ഭാഗത്തിൽ ന്യൂസിലൻഡ് പോലീസിലെ ആപ്ലിക്കേഷൻ പ്രോസസ്സിനെക്കുറിച്ചും ജോലിയിലുള്ള വെല്ലുവിളികളെ താൻ എങ്ങനെ അഭിമുഖീകരിച്ചതെന്നും തൻ്റെ മുന്നോട്ടുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ചും അലീന സംസാരിക്കുന്നു. അതുവരേക്കും നന്ദി, നമസ്കാരം. സിന്ധു പുന്നോസ്, മലയാളം എഫ് എം 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
is a member of